بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب.
ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبي الله الأمين وعلى آله وصحبه أجمعين ويا سهودري مالي السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى നമ്മുടെ കൂട്ടായ്മ നാളെ പരലോകത്തിൽ നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു നാഫിആയ മജ്ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും അതിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഇൽമുൽ ഫറായിദ്, അനന്തരാവകാശ ശാസ്ത്രം. അതിൻ്റെ പ്രധാന നിയമങ്ങൾ ഖുർആനിക വചനങ്ങളിലൂടെ പഠിക്കാനാണ് നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശദമായി വിവരിച്ച നിയമങ്ങളാണ് അനന്തരാവകാശ നിയമങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കും വിദ്വേഷവും ഉണ്ടാകാറുള്ള ഒരു കാര്യമാണ് സ്വത്തോഹരി വിഷയം. മുമ്പ് നല്ല അടുപ്പമുണ്ടായ, നല്ല സ്നേഹബന്ധമുള്ള കുടുംബക്കാർ തന്നെ അവർക്ക് തമ്മിൽ ഭിന്നിപ്പും വിദ്വേഷവും വൈരാഗ്യവും സ്വത്തിൻ്റെ വിഷയത്തിൽ ഉടലെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂക്ഷ്മമായ വിഷയം അല്ലാഹുവിൻ്റെ യുക്തിപൂർവം, നീതിപൂർവം നമുക്ക് വിവരിച്ചു തന്നു. ഫരീദത്തൻ മിൻ അല്ലാഹ്, അല്ലാഹുവിൻകിൽ നിന്ന് നിർണിതമായ കാര്യമാകുന്നു ഇത്. വസീയത്തൻ മിൻ അല്ലാഹ്, അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള നിർദ്ദേശമാകുന്നു എന്നെല്ലാം അനന്തരാവകാശ നിയമങ്ങൾ വിവരിച്ചതിൻ്റെ അവസാനം അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവലംബിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ കർത്തവ്യമാണ്. സൂറത്തുൽ നിസായിലെ 12-ാമത്തെ ആയത്താണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നോട്ടിൽ അഥവാ 4-ാമത്തെ നോട്ടിലാണ് നമ്മൾ 12-ാമത്തെ ആയത്ത് അഥവാ അനന്തരാവകാശ വിഷയത്തിൽ ഉള്ള 3 ആയത്തുകളിലെ 2-ാമത്തെ ആയത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്, ഓലക്കും നിസ്ഫുമാ തറക അസ്വാജുക്കും ഇല്ലം യകുല്ലഹുന്ന വലദ്. നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ പകുതി അവകാശം അവർക്ക് മക്കളില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. അവർക്ക് മക്കളുണ്ടെങ്കിൽ, ഭാര്യമാർക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വത്തിൻ്റെ നാലിലൊന്നാണ് അവകാശം. ഭാര്യമാർ നൽകിയ നിർദ്ദേശിച്ച വസീയത്തിനും കടത്തിനും ശേഷമാണിത്. ഭർത്താക്കന്മാർ വിട്ടേച്ചു പോയ സ്വത്തിന്റെ നാലിലൊന്നാണ് നിങ്ങൾക്ക്, ഭർത്താക്കന്മാർക്ക് മക്കളില്ലെങ്കിൽ ഭാര്യമാർക്ക് അവകാശപ്പെടുന്നത് സ്വത്തിന്റെ നാലിലൊന്ന്. എന്നാൽ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വാടകയ്ക്കുശേഷം, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് മക്കളുണ്ടെങ്കിൽ, സന്താനമുണ്ടെങ്കിൽ ഭാര്യമാർക്ക് സ്വത്തിന്റെ എട്ടിലൊന്നാണ് അവകാശം. മിൻ ബഅദി വസിയ്യതിൻ തൂസൂന ബിഹ ഔ ദൈൻ, നിങ്ങൾ നിർദ്ദേശിച്ച വസീയത്തിനും കടത്തിനും ശേഷമാണിത്. വഇൻ കാന റജുലുൻ യൂറസു കലാലതൻ ഔ ഇംറാഅത്തുൻ വലഹു അഖുൻ ഔ ഉഖ്തുൻ ഫലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസ്. കലാലത്തായി ഒരാളുടെ സ്വത്ത് വീതം ചെയ്യപ്പെട്ടാൽ അയാൾക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരിൽ ഓരോരുത്തർക്കും സ്വത്തിന്റെ ആറിലൊന്നാണ് അവകാശം. കരാരത്തായി സ്വത്ത് വീതം ചെയ്യപ്പെട്ടാൽ എന്നതിന്റെ ഉദ്ദേശം നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു. കരാരത്ത് എന്ന് പറഞ്ഞാൽ മല്ല വാലിദ ലഹു വല വലദ്, പിതാവോ പുത്രനോ ഇല്ലാത്ത ഒരാൾക്ക്. ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് പിതാവില്ല, അയാൾക്ക് പുത്രനില്ല. അങ്ങനെയാകുമ്പോൾ അയാൾക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരിൽ ഓരോരുത്തർക്കും സ്വത്തിന്റെ ആറിലൊന്നാണ് അവകാശം. ഇവിടെ നാം പഠിച്ചു, ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പാഠമാണ് ഏത് രീതിയിലുള്ള സഹോദരനാണ് സഹോദരിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് മാതാവൊത്ത, മാതാവ് മുഖേനയുള്ള ഉമ്മാക്കുള്ള സഹോദരനും സഹോദരിയുമാണ് ഇവിടെ ഉദ്ദേശം. ഫൈൻ കാനു അക്തറമിന്ദാലിക്ക, ഈ പറഞ്ഞ സഹോദരനോ സഹോദരിയോ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, അവർ അധിക പേരുണ്ടെങ്കിൽ, ഫഹും ശുറക്ക ഉഫിസ്സുലു, അവർ മൂന്നിലൊന്നിൽ പങ്കാളികളാകുന്നു, തുല്യാവകാശികളാകുന്നു. മിൻ ബഅദി വസിയ്യതിൻ യൂസാ ബിഹാ ഔ ദൈനിൻ ഗൈറ മുദാർ വസിയ്യതൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹലീം. വസിയ്യതിനും ദ്രോഹകരമായ കടത്തിനും ശേഷമാണിത്. അതായത് ദ്രോഹകരമായ രീതിയിലുള്ള വസിയത്ത്, അതായത് അവകാശത്തിന് അവകാശികൾക്ക് അവരുടെ അവകാശത്തെക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അവകാശത്തെ നിഷിദ്ധമാക്കുകയോ അവകാശത്തിൽ കുറവ് വരുത്തുകയോ ചെയ്യുന്ന രീതിയിലുള്ള വസിയത്ത് ഉണ്ടാകാൻ പാടില്ല. വസിയത്ത് മിനല്ലാ, ഈ പറഞ്ഞ കാര്യങ്ങൾ, നിയമങ്ങളെല്ലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിർദ്ദേശമാകുന്നു. അല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു സർവജ്ഞാനിയും സഹനശീലനുമാകുന്നു. ഇതാണ് ആയത്തിന്റെ ബാഹ്യമായ അർത്ഥം. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അഥവാ അല്ലാഹു അലീമുൻ ഹലീം, അള്ളാഹു സർവജ്ഞാനിയും ഹലീമുമാകുന്നു, സഹനശീലനുമാകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം പറഞ്ഞു വരുന്നത്. ഈ ആയത്തിന്റെ തുടക്കത്തിലുള്ള ഭാഗം പഠിച്ചു, എന്താണത്? ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും അവകാശം, കുട്ടികൾ ഉണ്ടെങ്കിലും കുട്ടികൾ ഇല്ലെങ്കിലും, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇനി സഹോദരന്മാരുടെ അവകാശമാണ് നാം പഠിക്കേണ്ടത്. അവർക്ക് വ്യത്യസ്ത അവസ്ഥകളുണ്ട്, ആ അവസ്ഥകളാണ് നാം ഇപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കലാലത്തിന്റെ വിഷയമാണ്, അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. എല്ലാവരും ഈ നാലാമത്തെ നോട്ടിന്റെ ബാക്കി ഭാഗമാണ് 14-15 പേജുകൾ. വഹാകദ ഖാല അലിയു വബ്നു മസ്ഊദി വസഹ അൻ ഗൈരി വാഹിദിൻ عن ابن عباس وزيد بن ثابت. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ വിഷയം എന്താണ്? കലാലത്തിന്റെ നിർവചനം. കലാലത്ത് എന്ന പദം ഏതിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഇക്ലി. എന്താ ഇക്ലി എന്ന് വെച്ചാൽ? കിരീടം. കിരീടം തലയുടെ എല്ലാ ഭാഗത്തെയും വലയം ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ഒരു മനുഷ്യനെ വലയം ചെയ്യുന്ന കുടുംബക്കാരെ സംബന്ധിച്ചാണ് ഇവിടെ കലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞാൽ പിതാക്കന്മാരും അഥവാ ഉസൂൽ മക്കളും സന്താനവും അഥവാ ഫുറൂഉമല്ലാത്ത ഹവാസികളാണ് കുടുംബക്കാരാണ് കരാരത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. كما روى الشعبي عن ابي بكر الصديق رضي الله عنه انه سئل عن الكلاله كلاله سمبنديച്ച് صدیق رضي الله عنه ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു اقول فيها برايي فان يكون ثوابا فمن الله. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കൃത്യമായ ഒരു നിർവചനം കലാലത്തിന് നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ തന്നെ صدیق رضي الله عنه ചോദിക്കപ്പെട്ടു, അപ്പോൾ അദ്ദേഹം ഒരു നസ് കാണാത്തതുകൊണ്ട് ഖുർആനിക വചനമോ അല്ലെങ്കിൽ പ്രവാചകന്റെ വചനമോ കാണാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ ഈ പ്രകാരം അഭിപ്രായ പ്രകാരം ഞാൻ പറയുകയാണ്. ഇനി വല്ല അബദ്ധവും പറ്റിക്കഴിഞ്ഞാൽ അത് എന്നിൽ നിന്നും പിശാചിൽ നിന്നുമാണ്. സത്യമാണെങ്കിൽ ശരിയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്ക് ഒരു നസ് കാണാത്ത ഇതിഹാദിന്റെ മേഖലയിലിരിക്കുന്ന ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പണ്ഡിതനും ഒരു പ്രബോധകനും സ്വീകരിക്കേണ്ട നിലപാടാണിത്. ഞാൻ പറഞ്ഞു ഇതന്നെ ശരി, അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ പണ്ഡിതന്മാർ പൂർവികരായ ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഇജ്തിഹാദിന്റെ മേഖലയിലുള്ള വിഷയങ്ങൾ അതിൽ ഒരു ഫഖീഹിന് ഒരു അഭിപ്രായമുണ്ടെങ്കിൽ, സ്വന്തം അഭിപ്രായമുണ്ടെങ്കിൽ, ആ അഭിപ്രായത്തെ പിടിച്ചു തൂങ്ങിക്കൊണ്ട് എല്ലാവരെയും അത് സ്വീകരിക്കാൻ നിർബന്ധിക്കരുത് എന്ന് പൂർവികരായ ഇമാമിങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഖുർആൻ സുന്നത്ത് അതനുസരിച്ചുള്ള ഒരു വിശദീകരണമായിരിക്കണം ഏതൊരു ഫഖീഹും സ്വീകരിക്കേണ്ട നിലപാട്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് അൽ കലാലത്തു മല്ലാ വലദ ലഹു വലാ വാലിദ്. വലദും വാലിദ് എന്ന് വെച്ചാൽ സന്താനം, വാലിദ് പിതാവ് ഇല്ലാത്ത ഒരു വ്യക്തി. ഇനി വ്യക്തിനെ കുറിച്ചാണോ കലാലത്ത് അല്ല സ്വത്തിനെ കുറിച്ചാണോ എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. ഫലമ വലിയ ഉമറു അഭിപ്രായത്തെ എതിരായി കാണാൻ ഞാൻ ആളല്ല, എനിക്ക് അതിൽ ഹയാ ഉണ്ട്, ലജ്ജയുണ്ട് എന്ന് ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം അതിന് വിരുദ്ധമായ ഒരു തെളിവൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് എന്താണ് അത് സ്വീകരിച്ചത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത് അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി അർറാഷിദീൻ, എന്റെ സുന്നത്തും അതുപോലെ തന്നെ ഖലീഫമാരുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ള മഹാ സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട മഹാവ്യക്തിത്വങ്ങൾ സ്വീകരിച്ച അഭിപ്രായം തന്നെയാണ് പിൽക്കാലത്ത് പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ളത്. റവാഹുബ്നു ജരീരിൻ ഇമാം തബരി പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ അസർ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ കലാലത്തിന്റെ വ്യാഖ്യാനം അഥവാ നിർവചനം അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വഹാക്കര കാല അലിയുൻ, ഇപ്രകാരം അലി പറഞ്ഞു. علي بن ابي طالب رضي الله عنه وابن مسعود وصح عن غير واحد عن ابن عباس وزيد بن ثابت. ابو علي رضي الله عنه ابن مسعود ابن عباس زيد بن ثابت പോലുള്ള പണ്ഡിതന്മാർ സ്വഹാബത്തുകൾ എന്താ പറഞ്ഞത്? കലാലത്തിന്റെ അർത്ഥം ഇതാണ്, ഏത് വാലിദും വലതും ഇല്ലാത്ത ഒരു വ്യക്തി, ഒരു മരിച്ച ആൾ, അതാണ് കലാലത്ത്. വഹുവ ഖൗലുൽ ഫുഖഹാ ഇസ്സബഅ, ഞാൻ കഴിഞ്ഞ മുമ്പ് പിന്നെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, നാല് മദ്ഹബിന്റെ ഇമാമുകൾക്ക് മുമ്പ് അറിയപ്പെട്ട ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആരാണ്? ഏഴ് ഫുഖഹാക്കൾ, ഏഴ് ഫുഖഹാക്കൾ. ഉർവത്ത് ബിൻ സുബൈർ മദീനയിൽ ജീവിച്ച ഏഴ് ഫുഖഹാക്കളാണ്. അതുപോലെ തന്നെ സഈദ് ബിൻ മുസയ്യബ് പോലെയുള്ള മഹാവ്യക്തിത്വങ്ങൾ. അതുപോലെ വലൈമത്തിൽ അർബഅ, വഹുവ ഖൗലുൽ ഫുഖഹാ ഇസ്സബഅ, والأئمة الأربعة وجمهور السلف والخلف بل جميعهم وهو وقد حكى الإجماع عليه غير واحد. അപ്പോ ഫുഖഹാഉ സബഅ അൽഅഇമ്മ അർബഅ ബഹുഭൂരിഭാഗം സലഫു സാലിഹീങ്ങളിലും മുൻഗാമികളിലും പെട്ട ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന്. ബൽ ജമീഉഹും അല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്ന്. വഖദ് ഹഖൽ ഇജ്മാഉ അലൈഹി ഈ വിഷയത്തിൽ ഇജ്മാഉ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഏഴണ്ടഭിപ്രായം. ഒന്നിൽ അധികം പണ്ഡിതന്മാര് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇജ്മാഉം പറയപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇജ്മാഉം പറയപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. അപ്പോ നമ്മൾ തർക്കിക്കേണ്ട ഒരു സംഗതിയല്ല. وقوله تعالى وله اخ او اخت يعني اخ اخت കലാലത്തിന്റെ അർത്ഥം പറഞ്ഞല്ലോ വാലിദ് വലതില്ല എന്നാൽ അയാൾക്ക് ആരുണ്ട് സഹോദരനോ സഹോദരിയും ഉണ്ട്. അപ്പൊ സഹോദരൻ ഏത് നിനക്കുള്ള സഹോദരനാണ് സഹോദരിയാണ് അതാണ് ചർച്ചാ വിഷയം. അവിടെ ഇമാം ഇബ്നു കഥീർ പറയുന്നു ഐ മിൻ ഉമ്മിൻ മാതാവത്ത സഹോദരനും സഹോദരിയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ മിൻ ഉമ്മിൻ കമാ ഹുവ ഫീ ഖിറാഅതി ബഅദ് സലഫ് പൂർവികരായ സലഫു സാലിഹീങ്ങളിൽപ്പെട്ട ചില സഹാബത്തുകളുടെ പാരായണത്തിൽ അത് വ്യക്തമാണ്. അതായത് മനസ്സിലാക്കണം ഖുർആനിൽ വലഹു അഖുൻ ഔ ഉഖ്തുൻ എന്നേ ഉള്ളൂ. മനസ്സിലെ? എന്നാൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പോലുള്ള ചില സഹാബത്തുകളുടെ പാരായണത്തിൽ വലഹു അഖുൻ ഔ ഉഖ്തുൻ മിൻ ഉമ്മിൻ എന്നും കൂടിയുണ്ട്. വലഹു അഖുൻ ഔ ഉഖ്തുൻ മിൻ ഉമ്മിൻ ഇതിനാ പറയാ ഖിറാഅ ശാദ്ദ എന്ന് പറയും. എന്താണ് ഖിറാഅ ശാദ്ദ? അതായത് ഒറ്റപ്പെട്ട പാരായണ രീതി. ഈ ഒറ്റപ്പെട്ട പാരായണ രീതി പ്രകാരം ഇപ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഒരു പക്ഷേ അത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പാരായണമായി അംഗീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് അത് മൻസൂഖായിട്ടുണ്ടാവും. അതായത് ആ പാരായണ രീതിയെ എടുത്തു മാറ്റി പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ഹഫിലൂടെയാണ് ഏതാണ് മൻസൂഖ് ഏതാണ് ഉയർത്തപ്പെട്ടത് എന്നെല്ലാം സഹാബത്തുകൾക്കും മുസ്ലിങ്ങൾക്കും വ്യക്തമായത്. അതുകൊണ്ട് ഉസ്മാനി മുസ്ഹഫിന്റെ ഉസ്മാനി ലിപിക്ക് വിരുദ്ധമായ ഏതൊരു പാരായണവും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പണ്ഡിതന്മാര് പറയുന്നു ഒരു പാരായണ രീതി അംഗീകരിക്കണമെങ്കിൽ മൂന്ന് നിബന്ധനയുണ്ട്. ചുരുക്കി പറയാണ് ഒന്ന് മുതവാത്തിറായിരിക്കണം. ഒന്ന് മുതവാത്തിറായിരിക്കണം. മുതവാത്തിർ കൂട്ടം കൂട്ടമായി നമ്മിലേക്ക് എത്തിപ്പെട്ട ഒരു ഭരണ രീതിയായിരിക്കണം. അതായത് കൂട്ടം സഹാബത്തുകൾ നബി സല്ലല്ലാഹി നിന്ന് കേട്ടു, കൂട്ടം താബിഈങ്ങൾ അവരിൽ നിന്ന് കേട്ടു, അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട്. കാരണം ഒരു പക്ഷേ ഒറ്റപ്പെട്ട ഖിറാഅത്താണെങ്കിൽ എന്ന പ്രശ്നം? നമുക്കറിയാം സഹാബത്തുകൾ ഇസ്ലാമിക ചരിത്രത്തിലുടനീളം പല ദേശങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും ദഅവത്തിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് താമസം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നസ്ഖ് ചെയ്യപ്പെട്ട വിഷയം പല സഹാബത്തുകൾക്കും അറിയണമെന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബത്തുകളിൽ നിന്ന് ഇങ്ങനെ ശാദ്ദായ ഖിറാഅത്ത് പരമ്പരയിലൂടെ. ഇപ്പോൾ ഇതിന്റെ പരമ്പര പരിശോധിക്കുകയാണെങ്കിൽ പരമ്പര ഉണ്ടോ ഇല്ലേ? സഅദ് ഇബ്നു അബി വഖാസ് മിൻഹും സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അഹദുൽ മുബശ്ശിരീന ബിൽ ജന്ന ഈ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഒരു ഖിറാഅത്താണ് ഏത്? വലഹു അഖുൻ ഔ ഉഖ്തുൻ മിൻ ഉമ്മിൻ മാതാവത്ത സഹോദരനോ സഹോദരിയോ അവനുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് അതിന്റെ ഉത്തരം? അത് ഖിറാഅത്ത് മുതവാത്തിറല്ല. എന്തല്ല? മുതവാത്തിറല്ല. രണ്ടാമത്തെ നിബന്ധന, ഈ പാരായണ രീതി ഉസ്മാനി ലിപിയോട് യോജിച്ചതായിരിക്കണം. മനസ്സിലായില്ലേ? പാരായണ രീതി ഉസ്മാനി ലിപിയോട് യോജിച്ചായിരിക്കണം. ഈ പാരായണം, അതായത് സഅദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെട്ട പാരായണം, ഈ പാരായണം ലിപിയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. കാരണം മിൻ ഉമ്മിന്റെ വാക്ക് നമ്മുടെ ഈ ഉസ്മാനി മുസ്ഹഫ്, എന്താ ഉസ്മാനി മുസ്ഹഫ് എന്ന് പറയും, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട മുസ്ഹഫിന്റെ ലിപിയാണ് എഴുത്ത്, എഴുത്തിനാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയാം. അതിനോട് യോജിച്ച പാരായണമായിരിക്കണം, അല്ലെങ്കിലോ അത് മുത്തവാത്തിർ മാത്രമല്ല, നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ സഹീഹായ ഖിറാഅത്ത് ആയിരിക്കാം, ഒരു പക്ഷേ മൻസൂഖായിട്ടുണ്ടാവും, ഒരു പക്ഷേ മൻസൂഖായിട്ടുണ്ടാവും. അതിപ്പോ മൂന്നാമത്തെ നിബന്ധന, അറബി ഭാഷയോട് യോജിച്ച ഖിറാഅത്തായിരിക്കണം, അറബി ഭാഷയോട് യോജിച്ച ഖിറാഅത്തായിരിക്കണം. ഇപ്പോ സഹീഹ് ബുഖാരിയിൽ ഒരു റിവായത്ത് കാണാൻ സാധിക്കും, എന്താണത്? നമുക്കറിയാം സൂറത്തുൽ ലൈലിൽ وَمَا خَلَقَ الذَّكَرَ وَالْأُنْثَى اللَّهُ سُبْحَانَهُ وَتَعَالَى سِرْتِّجَ آنِ نَيْهُمْ پَنْدِ نَيْهُمْ سَتْتِنْجِي إذا بيارة ورو شاذة قراءة وَالذَّكَرِ وَالْأُنْثَى دانا صحيح البخاري لوند دانا إذا آن فلا حديث نشيدي قلوم بدتت لنا لا حديث هم انجيري كان بدتت لنا وانت ഈ സഹീഹ് ബുഖാരി ഇതുപോലെ ഉള്ള ഖിറാഅത്തുകളൊക്കെ, ഇപ്പൊ ഇതുപോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ പിടിച്ചിട്ട് സഹീഹ് ബുഖാരി നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വാദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ഇൽമുൽ ഖിറാഅത്തുമായി വലിയ ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉത്തരം നൽകാൻ പറ്റണമെന്നില്ല. എന്താണ് എന്റെ ഉത്തരം? ഈ ഖിറാഅത്ത് മൻസൂഖായതാണ്, ഇത് സഹീഹായ ഇസ്നാദോടെ വന്നതാണ്. അപ്പോൾ തന്നെ ഇത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് ഇപ്പോൾ അംഗീകരിക്കാൻ പറ്റുമോ? ഇത് സഹീഹ് ബുഖാരിയിൽ ഉണ്ട്, സത്യമായിരിക്കാം, പക്ഷേ ഇപ്പോൾ പാരായണമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, കാരണം മുത്തവാത്തിറല്ല. അതുകൊണ്ട് മൻസൂഖാൻ സാധ്യതയുണ്ട്. മാത്രമല്ല റസ്മുൽ ഉസ്മാനിയുമായി യോജിച്ചതല്ല, സഹാബത്തുകൾ ഇജ്മാ ചെയ്താണ് റസ്മുൽ ഉസ്മാനിയോടുള്ള ഒരു യോജിപ്പ്. റസ്മുൽ ഉസ്മാനിയെ യോജിച്ചുകൊണ്ട്, യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സഹാബത്തുകൾ എല്ലാവരും ഏകോപിച്ചു. അതുകൊണ്ട് തന്നെ ആ യജമാനെ വിരുദ്ധമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പാടില്ല. ഏതായാലും ഇത് ഈ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു അവ്യക്തത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ചത്. വഖദ ഫസ്സറഹ അബൂബക്കർ സിദ്ദീഖ് فيما رواه قتادة عن صدیق رضی اللہ عنہ ഇപ്രകാരം തഫ്സീർ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഏതിന്? വലഹു അഖുൻ ഔ ഉഖ്തുൻ, അത് മാതാപിതാക്കൾ സഹോദരനും സഹോദരിയാണെന്ന് ആരൊക്കെ പറഞ്ഞു, ഒരു ഖിറാഅത്തിലുണ്ട്. അപ്പൊ ഈ ഖിറാഅത്ത് ഇവിടെ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തഫ്സീറിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം, തഫ്സീറിന്റെ വിഷയത്തിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കാരണം അതിന് സനദുണ്ടോ? സനദുണ്ട്. പലപ്പോഴും അത് സഹീഹാകാൻ സാധ്യതയുണ്ട്, സഹീഹായ സനദായിരിക്കും, പക്ഷെ അത് മുത്തവാത്തിർ അല്ലാത്തത് കൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് എന്ത്, ഹദീസിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റും. അതായത് ഖുർആൻ വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ നമുക്കത് അവലംബിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ തഫ്സീർ പണ്ഡിതന്മാർ ശാദ്ദായ ഖിറാഅത്തും വ്യാഖ്യാനങ്ങളിൽ, തഫ്സീറുകൾ ഗ്രന്ഥങ്ങളിൽ നൽകാറുണ്ട്. ഫലികുല്ലി വാഹിദിൻ മിൻഹും അസ്സുദുസ്, എന്താർത്ഥം? ഈ സഹോദരനും സഹോദരി, സഹോദരനും സഹോദരിക്കും, ഫലികുല്ലി വാഹിദിൻ, അവരിൽ ഓരോരുത്തർക്കും, മിൻഹുമ അവരിൽപ്പെട്ട ഓരോരുത്തർക്കും, അസ്സുദുസു, എന്താണ്? ആറിലൊന്ന്. ഫഇൻ കാനു, അവർ ആണെങ്കിൽ, അക്സറ മിൻ ദാലിക്, അതിനേക്കാൾ കൂടുതൽ, ഇതിനേക്കാൾ കൂടുതൽ, ഒന്നിൽ കൂടുതൽ, കാരണം ഒരു സഹോദരനും, വലഹു അഖുൻ, ഒരു സഹോദരനോ, ഔ ഉഖ്തുൻ, ഒരു സഹോദരിയോ എന്ന് പറഞ്ഞത്, അതിന് കൂടുതൽ ഉണ്ടെങ്കിലോ, ഫഹും ശുറകാഉ ഫിൽ സുലു, എന്താർത്ഥം? സ്വത്തിന്റെ മൂന്നിലൊന്നിൽ അവർ തുല്യ അവകാശികളാകുന്നു, ശുറക്കാവുകളാകുന്നു, പങ്കാളികളാകുന്നു. ഇനി ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അല്പം കൂടി വിശദീകരിക്കുകയാണ്. മാതാവത്ത സഹോദരന്മാർ മറ്റു അവകാശികളിൽ നിന്ന് പല വിഷയങ്ങളിലും വ്യത്യസ്തരാണ്, ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ആ വ്യത്യാസം? ചുരുക്കി ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തെ തഫ്സീറിൽ കുറിക്കുന്നു. അഹദുഹ അതിന് മുമ്പ് വായിക്കാം, ഇഖ്വത്തുൽ ഉമ്മി യുഖാലിഫൂന ബഖിയത്തുൽ വറഹതി മിൻ വുജൂഹ്. പല നിലക്കും മാതാവത്ത സഹോദരന്മാർ മറ്റു അവകാശികളിൽ നിന്ന് വ്യത്യസ്തരാകുന്നു, അവർ എതിരായി നിൽക്കുന്നു. അഹദുഹ അന്നഹും യരിസൂന മഅ മൻ അദ്ലവ ബിഹി വഹിയൽ ഉം. എന്നർത്ഥം, ആര് മുഖേനയാണോ, ആരുടെ ബന്ധം കാരണമാണോ ഈ സഹോദരന്മാർക്ക് സ്വത്ത് ലഭിക്കുന്നത്, അവരോടൊപ്പം തന്നെ അവർക്ക് സ്വത്തിന്റെ അവകാശമുണ്ട്. അതായത് ഈ സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞു, മാതാവത്ത സഹോദരന്മാർ. അപ്പൊ മാതാവിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് എന്ത് ലഭിക്കുന്നത്, സ്വത്ത് ലഭിക്കുന്നത്. ഇനി അവരും ഈ മാതാവും ഒരുമിച്ചാണെങ്കിൽ അവർക്ക് മാതാവിനോടൊപ്പം തന്നെ സ്വത്തിൽ അവകാശമുണ്ട്. അതാണ് ഇവിടെ സാധാരണ ഈ ഫറായിദിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു പദമാണ്, പ്രയോഗമാണിത്. അന്നഹും യരിഹൂന മഅമൻ അദ്ലവ ബിഹി വഹിയൻ ഉമ്മു. ഉമ്മാവും മാതാവിനോടൊപ്പം അവർക്ക് സ്വത്തിന് അവകാശമുണ്ട്. നമ്മൾ പഠിച്ചതാണല്ലോ, ഖുർആൻ പറഞ്ഞാണല്ലോ, ഫഇൻ കാന ലഹു ഇഖ്വതുൻ ഫലി ഉമ്മിഹി സുദുസ്. അതായത് ഒരാൾ മരണപ്പെട്ടു, അങ്ങനെയാകുമ്പോൾ സഹോദരന്മാരുണ്ട് മരിച്ചാൾക്ക് സഹോദരന്മാരുണ്ട്, അതുപോലെ തന്നെ മാതാവുണ്ട്, അതുപോലെ തന്നെ പിതാവുണ്ട്. ഇങ്ങനെയാകുമ്പോൾ സാധാരണ നമ്മൾ പഠിച്ച നിലക്ക് മക്കൾ ഇല്ലെങ്കിൽ മാതാവിന് എത്രയാണ് നൽകപ്പെടേണ്ടത്? നമ്മൾ പഠിച്ച ആദ്യത്തെ നോട്ടിലുണ്ട്, ഫഇല്ലം യകുൽ ലഹു വലദുൻ വവരിസഹു അബവാഹു ഫലി ഉമ്മിഹി സുലുസ്. അതായത് അയാൾക്ക് ഒരു മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിൽ സ്വത്താവകാശികളായി മാതാപിതാക്കൾ മാറുകയും ആ അവസ്ഥയിൽ മാതാവിന് എത്രയാണ് അവകാശം? മൂന്നിൽ ഒന്ന്. ഫഇൻ കാന ലഹു ഇഖ്വതുൻ, എന്നാൽ അയാൾക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ ഫലി ഉമ്മിഹി അസ്സുലുസ്. അപ്പോൾ ഈ സഹോദരന്മാർ ഉണ്ടായിരിക്കെ ഉമ്മാന്റെ അവകാശം കുറച്ച് അല്പം കുറയും. ഇനി ഈ സഹോദരന്മാരുണ്ടെങ്കിലോ, അത് നമ്മൾ ഈ ആയത്ത് പഠിച്ചത്, മാതാവൊത്ത സഹോദരന്മാർ അധികം പേരുണ്ടെങ്കിൽ അവർക്ക് എത്ര അവകാശം? അവർ സ്വത്തിന്റെ മൂന്നിനൊന്നിൽ പങ്കാളികളാകുന്നു. പഠിച്ചതല്ലേ? അപ്പോൾ മാതാവ് ഉണ്ടായത് കാരണം അവർ സ്വത്തിൽ നിഷിദ്ധരാകുന്നില്ല, നിഷിദ്ധമാക്കപ്പെടുന്നില്ല, മറിച്ച് അവർക്കും അവരുടേതായ അവകാശമുണ്ട് എന്നർത്ഥം. ഇതാണ് ഒന്നാമത്തെ കാര്യം, മനസ്സിലായില്ലേ? അതായത് സാധാരണ ഇത് പറയാനുള്ള കാര്യം എന്തറിയാം, മറ്റു അവകാശികളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ഇത് ആരുടെ പ്രത്യേകതയാണ്? മാതാവത്ത സഹോദരന്മാരുടെ പ്രത്യേകതയാണെന്ന്. അതായത് നമുക്കറിയാം, മക്കൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ആൺമക്കൾ ഇല്ലെങ്കിൽ, എന്നാൽ ആൺമക്കളുടെ മക്കൾ ഉണ്ടെങ്കിൽ അവർക്കും എന്തുണ്ട്? അവകാശമുണ്ട്. ഇബിന് ഇല്ലെങ്കിൽ ഇബ്നുൽ ഇബിനാണ് അവകാശം, മകന്റെ മകന്. ഇനി അപ്പോൾ മകന്റെ ബന്ധത്താലാണ് ആർക്ക് സ്വത്ത് ലഭിക്കുന്നത്? മകന്റെ മകൻ ലഭിക്കുന്നത്. ശരി, ഇനി മകൻ ഉണ്ടായിരിക്കെ മകന്റെ മകൻ അവകാശം ഉണ്ടോ? ഇല്ല. ശരി, എന്നാൽ മാതാവത്തെ സഹോദരന്മാർക്കോ? മാതാവ് ഉണ്ടായിരിക്കെ തന്നെ അവർക്കും സ്വത്തിൽ അവകാശമുണ്ട് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അന്ന ദുഖൂറം വൈക്ക അസ്താനി അന്ന ദുഖൂറവും ഇനാസവും ഫിൽ മീറാത്തി സവാ. അവരിൽപ്പെട്ട സഹോദരന്മാരും സഹോദരികളും സ്വത്തിൽ തുല്യാവകാശികളാകുന്നു. അതായത് സാധാരണ നമ്മൾ ഫറായിദിൽ പഠിച്ച തത്വം എന്താണ്? ലിദ്ദകരി മിസ്ലു ഹവ്വിൽ ഉൻസയൈൻ. ആണിന്റെ ഇരട്ടി അവകാശമാണ് ആണിൽ പഠിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ മാതാവത്ത സഹോദരന്മാരുടെയും സഹോദരികളുടെയും അവകാശം നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ കണക്കല്ല ബാധകം, മറിച്ച് അവർ തുല്യാവകാശികളാണ്. ഫഹും ഷുറകാഉ ഫിത്തുൽ, അവർ സ്വത്തിന്റെ മൂന്നിലൊന്നിൽ പങ്കാളികൾ എന്ന് പറയുമ്പോൾ അവിടെ ആണിന് ഇരട്ടി പെണ്ണിന് പകുതി അങ്ങനെയല്ല, മറിച്ച് എല്ലാവർക്കും തുല്യാവകാശം, ഒരേപോലെയുള്ള അവകാശമാണ് നൽകേണ്ടത്. മൂന്നാമത്തെ കാര്യം, അവർ അവരെ വ്യത്യാസപ്പെടുത്തുന്ന മൂന്നാമത്തെ കാര്യം, ലാ യരിഫൂന അദ്ദാലിഫു, ലാ യരിഫൂന ഇല്ലാ ഇൻ കാന മയ്യിതുഹും യൂറസു കലാലത്തൻ, കലാലത്തിന് സന്ദർഭത്തിൽ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ. ആർക്ക് അവകാശം? മാതാവത്തെ സഹോദരന്മാർക്ക്. എന്താണ് അതിന്റെ പൂർത്തീകരണം? ഫലാ യരിഥൂന മഅ അബി വലാ ജദ്ദി വലാ വലദി വലാ വലദി ഇബ്നി. ഇപ്പം ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വത്തിന് അവകാശമില്ല? ഉപ്പ ഉണ്ടെങ്കിൽ, വെല്ലിപ്പ ഉണ്ടെങ്കിൽ, മകനുണ്ടെങ്കിൽ, മകന്റെ മകൻ ഉണ്ടെങ്കിൽ. ഇപ്പൊ കലാലത്ത് പ്രകാരം മാത്രമേ ഇവർക്ക് സ്വത്തിൽ അവകാശമുള്ളൂ. എന്നാൽ പിതാക്കന്മാരുണ്ടെങ്കിൽ, സന്താനങ്ങളുണ്ടെങ്കിൽ അവർക്ക് അവകാശമില്ല. അർറാബിഉ അന്നഹും ലാ യുസാദൂന അലാ ത്തുലുത്ത് വഇൻ കസുറ ദുകൂറുഹും വഇനാസുഹും. അവരുടെ അവരിൽ പുരുഷന്മാരും സ്ത്രീകളും എത്ര കണ്ട് അധികമാണെങ്കിലും വർദ്ധിച്ചാലും സ്വത്തിന്റെ മൂന്നിൽ കൂടുതൽ അവർക്ക് ലഭിക്കുകയില്ല. മനസ്സിലായല്ലോ? അവർ എത്ര പേരുണ്ടെങ്കിലും എത്ര കൂടിയാലും സ്വത്തിന്റെ അവകാശം ആ ഖുർആൻ പറഞ്ഞ ആ തുലുസ് മാത്രമേ അത് വിരിച്ചെടുക്കാമല്ലാതെ അതിൽ കൂടുതൽ അവർക്ക് ലഭിക്കുകയില്ല. ഇത് വളരെ സൂക്ഷ്മമായി തന്നെ ഇമാം ഇബ്നു കസീർ വളരെ ഭംഗിയായി തന്നെ സ്ഥിരീകരിച്ചു. وقوله من بعد وصية يوصى بها أو دين غير مضار. അപ്പോൾ ദൈന കടം വസിയത്തിനും ശേഷമാണ് ഈ പറഞ്ഞ ഭാഗിക്കൽ, സ്വത്ത് ഭാഗിക്കൽ. أين تكون وصيته على العدل؟ അവന്റെ വസിയത്ത് ഈ ആദ്യം ഉദ്ദേശിച്ചതാണ് ഗൈറ മുബാർ പറഞ്ഞല്ലോ, ഉപദ്രവം ഏൽപ്പിക്കുന്ന വിധത്തിലാകാതിരിക്കാം, ആകാൻ പാടില്ല. ദ്രോഹം ഏൽപ്പിക്കുന്ന വിധത്തിലാകാൻ പാടില്ല. എന്താ അതിന്റെ അർത്ഥം? അയ്യ തെക്കുൻ വസിയത്തുഹു അലൽ അദിൽ, നീതിപൂർവമാകട്ടെ അവന്റെ വസിയത്ത്. ലാ അലൽ ഇബ്റാരി വൽ ജൗരി വൽ ഹൈ, അനീതി അക്രമം അതുപോലെ തന്നെ ദ്രോഹം ഇല്ലാത്ത രീതിയിലായിരിക്കണം അവന്റെ വസിയത്ത്. എന്താണ് ദ്രോഹം ഏൽപ്പിക്കുന്ന ദ്രോഹകരമായ വസിയത്തിന്റെ രൂപം? എന്താണ്? ബി അൻ യഹ്റിമ ബഅദൽ വറസ, ചില അവകാശികൾക്ക് സ്വത്ത് നിഷിദ്ധമാക്കുക, അവർ കൊടുക്കണ്ട കേട്ടോ എന്ന് വസിയത്തിൽ പറയും. ആ വസിയത്ത് നടപ്പിൽ വരുത്താൻ പാടില്ല. ഔ യൻഖുസഹു, അല്ലെങ്കിൽ അവകാശത്തിൽ അവർക്ക് കുറവ് വരുത്തുക. ഔ യസീദഹു, അല്ലെങ്കിൽ കൂടുതൽ വസിയത്ത് പറയാം. അലാ മാ ഫറളല്ലാഹു ലഹു മിനൽ ഫരീദ, അല്ലാഹു നിർണയിച്ച കണക്കിൽ കൂടുതൽ ഒരാൾക്ക് സ്വത്തിൽ അവകാശം വസിയത്ത് ചെയ്യും, നിർദ്ദേശിക്കുക, അതൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ വികസനം പറഞ്ഞതാണ് ലാ വസിയത്ത് ലിവാരിസ്, അനന്തരാവകാശിക്ക് എന്തില്ല? വസിയത്തില്ല. ഇനി എല്ലാത്തവർക്കും വസിയത്ത് ചെയ്യുകയാണെങ്കിലും സുലുത്തിൽ കൂടാൻ പാടില്ല, സുലുത്തിൽ കൂടാൻ പാടില്ല. അതായത് സ്വത്തിന്റെ മൂന്നിലൊന്നിൽ കൂടാൻ പാടില്ല. സമൻ സഹാബിതാരിക്ക, അതിനുവേണ്ടി വല്ലവരും പുറപ്പെട്ടാൽ കാന കമം ബാദല്ലാഹ ഫീ ഹുക്മിഹി വശർഇ, അല്ലാഹുവിന്റെ വിധിക്കും നിയമത്തിനും വിരുദ്ധമായി അവൻ പ്രവർത്തിച്ചു എന്ന അർത്ഥമായി തീർന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ സൂറത്തു നിസായിലെ അനന്തരാവകാശമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ പൂർത്തീകരിച്ചത്. ഉദാഹരണങ്ങൾ പലപ്പോഴും നമ്മൾ ബോർഡിൽ എഴുതാറുണ്ട്. ഇനി നിങ്ങൾക്ക് തന്നെ എപ്പോഴും ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെ എല്ലാവരും ഇത് കഴിഞ്ഞ രീതിയിൽ പൂരിപ്പിക്കുക. ഉദാഹരണങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഇത് ഇനി ഉദാഹരണങ്ങൾ. പൂരിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം നോക്കി, നിങ്ങൾ അവകാശികളായി ഒരു മകനും മകളുമുണ്ട്, ഒരു മകനും മകളുമുണ്ട്. ഇവിടെ ഓഹരി അതുപോലെ തന്നെ അവകാശം, അഥവാ ലഭിച്ചത് ഈ ഓഹരിയിൽ നിന്ന് കിട്ടിയത് എത്രയാണ്. ഇവിടെ മകൻ മകൾ ഈ സ്വത്ത് ഈ എത്ര നിലയ്ക്ക് നമുക്ക് എത്ര ഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും? മൂന്ന് ഓഹരിയായി തിരിക്കാം. ഇവിടെ മകൻ എത്ര കിട്ടുക? അതെല്ലാവരും കൈ വേണ്ടല്ലോ. ഒന്നാമത്തെ ഉദാഹരണം ഇങ്ങനെയാണ്, ഒരു മകൻ ഒരു മകൾ. ഇവിടെ ഇവിടെ സ്വത്തിന് നമുക്ക് മൂന്ന് ഭാഗമാക്കി തിരിക്കാം. അങ്ങനെയാകുമ്പോൾ മകനെ എത്രയാണ് കിട്ടേണ്ടത്? ഇരട്ടി അവകാശം. മകളെക്കാൾ ഇരട്ടി അവകാശം പറയുമ്പോൾ രണ്ട്, മകൾക്ക് എത്രയാണ്? ഒന്ന്. ഇതാണ്, ഇങ്ങനെയാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. വേണമെങ്കിൽ അതിന്റെ ഓരോന്നിന്റെയും മേലെ അക്കട്ടോളി ഒന്ന്. രണ്ടാമത്തെ ഉദാഹരണം, ഒരു മകളുണ്ട് പിതാവുണ്ട്, ഒരു മകളുണ്ട് പിതാവുണ്ട്. ആരാണ് ഇതിന്റെ ഉത്തരം പറയുക? ഈ രണ്ടാമത്തെ ഉദാഹരണത്തിന് ഉത്തരം ആരാ പറയുക? കൈ പൊക്ക. ഉദാഹരണം ഉത്തരം അറിയുന്നവർ കൈ പൊക്ക. കഴിഞ്ഞ നമ്മള് ഇത്രയും ദീർഘമായി നമ്മൾ പഠിച്ചില്ലേ, ഇപ്പൊ നാലാമത്തെ നോട്ടാണ്, ശരിക്ക് അഞ്ചാമത്തെ ക്ലാസ് ആയിരിക്കണം. മനസ്സു മകൾക്ക് പകുതി, പിതാവിന് ബാക്കി. അപ്പൊ ഈ സ്വത്തിന് എത്ര നമുക്ക് വാഹനത്തിൽ തിരിക്കാം? രണ്ട് ഭാഗത്ത് തിരിക്കല്ലോ, രണ്ട് ഭാഗത്ത് തിരിക്കാം. അപ്പൊ മകൾക്ക് എത്ര എടുക്കേണ്ടത്? ഇതാ ഉദാഹരണം എഴുതുകയാണ്, ഒരു മകൾ. ആരുടെ മകൾ? മരിച്ചാള മകൾ. പിതാവ് ആരുടെ പിതാവ്? മരിച്ചാള പിതാവ്. ഇവിടെ മകൾക്ക് എത്രയാണ് ഈ ഈ കോളത്തിൽ നേരുന്നത്? പകുതി അവകാശം, മകൾക്ക് പകുതി അവകാശം, ഉപ്പാക്ക് ബാക്കി. ഇവിടെ രണ്ട് ഓഹരാക്കി തിരിക്കാണ്. ഇപ്പൊ ഇവിടെ രണ്ട് നേര്, മകൾക്ക് എത്ര കിട്ടുന്നത്? രണ്ടിന്റെ പകുതി എത്രയാണ്? ഒന്ന്. പിതാവിന് ബാക്കി എത്രയാണ്? ഒന്ന്. ഇതേ രീതി നിങ്ങൾ ഈ കാപ്രകാരം ഇവിടെ ഓരോ ടേബിളും നിങ്ങൾ പൂരിപ്പിക്കണം എന്നർത്ഥം. അപ്പോൾ മകൾക്ക് പകുതി, പിതാവിന് ബാക്കി. എങ്ങനെ മനസ്സിലായത്? വളരെ എളുപ്പമാണ്. കുറെ പേർ വൈകാനത്ത് വാഹിതച്ചൻ, മകൾ ഒറ്റയാണെങ്കിൽ പലഹ അന്യസ്ഫു, അവൾക്ക് പകുതി അവകാശം. എളുപ്പമാണ്. അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ ഖുർആനിന്റെ വെളിച്ചത്തിൽ പൂരിപ്പിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ നിങ്ങൾ. മൂന്ന് പെൺമക്കൾ പിതൃബൻ. പിതൃബൻ അറബി പറയാ അമ്മന്ന് പറയും. മൂന്ന് പെൺമക്കൾക്ക് എത്രയാണ് അവകാശം? മൂന്ന് പെൺമക്കൾ. ഇവിടെന്താ പറഞ്ഞത്? പിതൃബൻ. ശരി, മൂന്ന് പെൺമക്കൾ. മൂന്ന് പെൺമക്കൾക്ക് എത്രയാണ്? മൂന്ന് പെൺമക്കൾക്ക് ആവശ്യം പറയാം. കൈ വെക്കിക്കൊള്ളി. മൂന്നിൽ രണ്ട്. ശരി, പിതൃബീനോ? മൂന്നിൽ. മൂന്നിൽ രണ്ട്. ആ പിതൃബിന് ബാക്കി. ഈ ഹദീസ് എഴുതിക്കോളി. എന്ത് ബാക്കിന്റെ പലപ്പോഴും നമ്മൾ ബാക്കി ബാക്കി പറയാനുണ്ട്, പിന്നെ ഹരിതും പറയാനുണ്ട്. നാം മനസ്സിലാക്കാൻ നോട്ടിൽ എഴുതിയിട്ടില്ല അല്ലേ, നോട്ടിൽ നിന്നും ഞാൻ എഴുതിക്കൊള്ളി. ഈ പേജിൽ തന്നെ എഴുതട്ടെ, അതിന്റെ മേലെ ഭാഗത്ത് എഴുതിക്കൊള്ളി. അനിബ്നു അബ്ബാസി റളിയല്ലാഹു അൻഹുമാ عن النبي صلى الله عليه وسلم قال ألحق الفرائض ألحق الفرائض بأهلها فما بقي فلي رجل ذكري رواه البخاري ومسلم. ഇതാണ് അതിന്റെ ഹദീസ്. ബാക്കി നൽകുന്നതിന്റെ തെളിവാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി അൽഹിഖുൽ ഫറായിദ ബി അഹ്ലിഹ, ഫറായിദ് നിർണിതമായ അവകാശങ്ങൾ അവരുടെ അവകാശികൾക്ക് നൽകിക്കൊടുക്കുകയാണ്. അൽഹിഖുൽ ഫറായിദ, അവകാശങ്ങൾ അവകാശികൾക്ക്. ഫറീദത്തിന്റെ ബഹുജനമാണ്. എന്താ ഫറീദർത്ഥം? ഫറീദത്ത് എന്ന് വെച്ചാൽ, അഥവാ ഫറാദ് എന്ന് വെച്ചാൽ നിർണിത അവകാശങ്ങൾ, അള്ളാഹു നിർണയിച്ച നിശ്ചയിച്ച അവകാശങ്ങൾ അവരുടെ അതിന്റെ അവകാശികൾക്ക് നൽകുക. ഫമാ ബഖിയ, ഇനി ബാക്കിയുള്ളത് ഫലി ഔല, ഏറ്റവും അടുത്ത. ഫമാ ബഖിയ, ഇനി ബാക്കിയുള്ളത് അവശേഷിക്കുന്നത് ഫലി ഔല, ഏറ്റവും അടുപ്പമുള്ള അടുത്ത ബന്ധമുള്ള റജുലിൻ ബക്കരിൻ, പുരുഷനാണ് നൽകേണ്ടത്. റവാഹുൽ ബുഖാരി മുസ്ലിം, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണിത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പിതൃവീനാണെങ്കിലും പിതാവാണെങ്കിലും ബാക്കി ബാക്കി എന്ന് പറയാനുള്ള കാരണം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മൂന്ന് പെൺമക്കൾക്ക് എത്രയാണ് പറഞ്ഞത്? മൂന്നിൽ രണ്ട് പിതൃവിന് ബാക്കി. മൂന്ന് പെൺമക്കളുടെ അവകാശത്തിന് തെളിവെന്താണ്? അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ ഇതൊരു ഹോംവർക്കായി സ്വീകരിക്കും. അടുത്ത ക്ലാസ്സിൽ അനന്തരാവകാശത്തിൽ ആദ്യത്തെ ആയത്ത് നീ എല്ലാവരും ചൊല്ലിത്തരണം. യൂസിക്കുമല്ലാഹു ഫീ ഔലാദികും എന്ന ആയത്ത് നിർബന്ധമാണ്. കാരണം ആദ്യം ആകെ മൂന്ന് ആയത്തുകളുള്ളൂ അല്ലേ, ആകെ മൂന്ന് ആയത്തുകളാണ് അവകാശങ്ങൾ. അവകാശങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ മൂന്ന് ആയത്തുകളെ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ആയത്ത് എല്ലാവരും പഠിക്കും. ഇനി അതുകൊണ്ട് തന്നെ എല്ലാവരും ആരും വരാതിരിക്കരുത്. ഖുർആൻ പറയുന്നു, അല്ലാഹു ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇത്നതൈനി ഫലഹുന്ന തുലുസാ മാ തറക്. ഫഇൻ കുന്ന നിസാഅൻ, അവർ സ്ത്രീകളാണെങ്കിൽ, പെൺമക്കൾ സ്ത്രീകളാണെങ്കിൽ, ഫൗഖ ഇത്നതൈനി, രണ്ടിൽ കൂടുതലാണെങ്കിൽ, ഫലഹുന്ന തുലുസാ മാ തറക്, അവർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് അവകാശമാണ് ഉള്ളത്. ശരി, ഇനി പിതൃവിന് ബാക്കിയാണ്. എന്താ തെളിവ്? അതാണ് ഈ ഹദീസ്. ഫമാ ബഖിയ, ബാക്കിയുള്ളത് ഫലി ഔലാ റജുലിൻ ദക്കർ, ഏറ്റവും കുടുംബബന്ധമുള്ള പുരുഷനാണ് പോകേണ്ടത്. ഇനി അടുത്തത്, ഇത് നിങ്ങൾ എഴുന്നില്ലേ, ഓരോ അവകാശവും ഭർത്താവ് പിതാവ്, സൗജ് അബ്, ആരെ ഭർത്താവ്? മരിച്ച സ്ത്രീയുടെ, അപ്പൊ മരിച്ച ആരാണ്? സ്ത്രീയാണ്. പിതാവ്, മരിച്ചയാളുടെ പിതാവുണ്ട്, അതായത് ഭാര്യന്റെ പിതാവുണ്ട്. അങ്ങനെയാവുമ്പോ ഭർത്താവിനെത്ര കൊടുക്കേണ്ടത്? ആരാ പറയാ ഉത്തരം? ഭർത്താവിന് പകുതി, പിതാവിന് ബാക്കി. എന്താണ് പിതാവിന് ഭർത്താവിന് പകുതിയാണെന്ന് തെളിവ്? അതാണ് നമ്മൾ ഇന്ന് അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിന്റെ ആദ്യ ഭാഗം. ഇതാണ് അതിന്റെ പ്രമാണം. ഓരോ വിഷയത്തിനും ഓരോ തെളിവുണ്ട്, വ്യക്തമായ തെളിവുണ്ട്. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാരെ വിട്ടേച്ച് പോയതിന്റെ പകുതി അവകാശം നിങ്ങൾക്കുണ്ട്. ഇല്ലം യകുൻ ലഹുന്ന വലദ്, അവർക്ക് മക്കളില്ലെങ്കിൽ പിതാവിനോ ബാക്കിയാണ് ഉള്ളത്. എന്റെ തെളിവ് ഫമാ ബഖിയ ഫലി ഔല റജുലിൻ ദക്കർ. അതാണ് ഹദീസ് വായിക്കുക പൂർണ്ണമായിട്ടും. ഹദീസ് ഹറക്കത്തിന് മൗലവിമാര് വായിക്കുന്നേക്കാൾ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് മറ്റുള്ളവർക്കാണ്. അതെ, ഉറക്കെ വായിച്ചു. അനിബ്നു അബ്ബാസ് അൽഫുൽ, അതെ അതെ, അഹ്സൻതു. ഭാര്യ അവകാശികളാരാണ്? ഭാര്യ, മാതാവ്, പിതാവ്. ഭാര്യക്ക് എത്ര, മാതാവിനെത്ര, പിതാവിനെത്ര? മറ്റേ നോക്കി, നിങ്ങൾ ഭർത്താവും മാതാവും പിതാവും, ഈ രണ്ട് മസലകൾക്ക് എന്താണ് പറയാം? അൽ മസലതാൻ ഉമരിയതാൻ, മറക്കരുത്, അൽ മസലതാൻ അൽ ഉമരിയതാൻ. മലയാളത്തിൽ എഴുതാം രണ്ട് ഉമരി വിഷയങ്ങൾ. രണ്ട് ഉമരി വിഷയങ്ങൾ മലയാളത്തിൽ അൽ മസ്, അറബിയിൽ അൽ മസലതാൻ, അൽ മസലതാൻ തീരുമാനിച്ചത് പ്രകാരം ഈ രണ്ട് വിഷയങ്ങൾക്കും അദ്ദേഹം കണ്ട ഒരു പരിഹാരമാണ് ഇപ്പോൾ നമ്മൾ പൂരിപ്പിക്കുന്നത്. ഇവിടെ ഭാര്യ, മാതാവ്, പിതാവ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് വിഷയങ്ങളിലും മാതാവിന് ബാക്കി സ്വത്തിന്റെ മൂന്നിലൊന്നാണ്, ബാക്കി സ്വത്തിന്റെ മൂന്നിലൊന്ന്. അതായത് ബാക്കി സ്വത്ത് ഭാര്യക്കും ഭർത്താവിനും അവകാശം കൊടുത്തതിന്റെ ബാക്കി സ്വത്ത് ബാക്കിയുടെ മൂന്നിലൊന്ന്. അങ്ങനെ പറയുമ്പോൾ ഭാര്യക്ക് എത്ര കൊടുക്കേണ്ടത്, മക്കളില്ല, എത്ര കൊടുക്കേണ്ടത്? നാലിലൊന്ന്. അവിടെ നാലിനേ ഇല്ല, ഇവിടെ ഓഹരിന്റെ കോളത്തിൽ നമ്മുടെ ഭാര്യ, പിതാവ്, മാതാവ്. ഭാര്യക്ക് എത്രയാണ് സ്വത്തിന്റെ? നാല്. മാതാവിനോ ബാക്കിയുടെ, അതെ, പിതാവിനോ അതിനും ബാക്കി. അങ്ങനെയാകുമ്പോൾ ഭാര്യക്ക് എത്രയാണ്? അതിന് മുമ്പ് നമുക്ക് എത്ര ഓരോ തിരിക്കാം? ഇവിടെ സ്വത്തിന്റെ കാൽഭാഗവും അതുപോലെ തന്നെ മൂന്നിലൊന്നും എടുക്കാൻ പറ്റിയ ഒരു എണ്ണം 12. 12 എന്ന് പറയുമ്പോൾ ഭാര്യക്ക് എത്രയാണ്? മൂന്ന്. ശരി, ഈ മൂന്ന് കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? ബാക്കി അതല്ല, ബാക്കി 9 ഉണ്ട്. ഈ 9 മൂന്നിലൊന്ന് എത്രയാണ്? 3. ബാക്കി 6, ഭാര്യക്ക് 3. ഇതാണ് ഇതിന്റെ കണക്ക്. അപ്പോ ബാക്കി സ്വത്തിന്റെ, അതായത് 3 കഴിഞ്ഞാൽ പിന്നെ 9 ഈ 9 മൂന്നിലൊന്നാണ്, അതാണ് ബാക്കിയുടെ മൂന്നിലൊന്ന് എന്ന് പറയാനുള്ള കാരണം. തുലുസുൽ ബാക്കി. ഇനി ഭർത്താവ്, മാതാവ്, പിതാവ്. ഭാര്യ, പിതാവ്, മാതാവ്. ഭർത്താവിന്, മാതാവിനും, പിതാവിനും ഇവിടെ എത്ര ഭർത്താവിന് കൊടുക്കേണ്ടത്? പകുതി അവകാശം. പകുതി അവകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് പകരം ഭർത്താവ് തന്നെ മതി. അതെ, ഭർത്താവ് ഇങ്ങനെയാവുമ്പോൾ ഭർത്താവ് എത്രയാണ്? എത്രയാണ്? പകുതി. ഇവിടെ പിതാവിനും മാതാവിനും മാതാവിനും എത്രയാണ്? ബാക്കിയുടെ മൂന്നിലും. അപ്പൊ ഭർത്താവിന് എത്രയാണ്? ഇവിടെ എത്ര ഓഹരി തിരിക്ക? നാല് നോക്ക് നമുക്ക്, നാല്. അങ്ങനെയാവുമ്പോ പകുതി എത്രയാണ്? നാല് പോകില്ലേ, കാരണം നമ്മുടെ ആറാണ്. ആറ് ആറാകുമ്പോഴതിന്റെ പകുതി എത്രയാണ്? മൂന്ന്. ബാക്കി എത്രയാണ്? നാലാണ് അല്ലേ? അല്ല, അഥവാ മൂന്ന്. അങ്ങനെയാവുമ്പോൾ മാതാവിന് ഒന്നും പിതാവിന് രണ്ടും. ഈ വിഷയത്തിൽ ഇത് അറിയപ്പെട്ട അനന്തരാവകാശ ഗ്രന്ഥങ്ങളിൽ വളരെ അറിയപ്പെട്ട ഒരു രണ്ട് വിഷയങ്ങളാണ്, അൽമസ്അലത്താൻ അൽഉമരിയത്താൻ. എന്നാൽ അത് അൽമസ്അലത്താൻ ഗരീബത്താൻ എന്നൊക്കെ വേറെ പേരുകളും ഇതിന് ഉണ്ട്. പെട്ടെന്ന് തീർക്കുകയാണ്. ഇനി അവകാശികളായി മാതാവ് ഒത്ത രണ്ട് സഹോദരന്മാർ, പിന്നെ പിതൃവ്. മാതാവ് ഒത്ത രണ്ട് സഹോദരന്മാർക്ക് എത്ര കൊടുക്കേണ്ടത്? മൂന്നിലൊന്ന്. മാതാവ് ഒത്ത രണ്ട് സഹോദരന്മാർക്കോ രണ്ട് സഹോദരിമാർക്കോ മൂന്നിൽ ഒന്നാണ് കൊടുക്കേണ്ടത്. പിതൃവിനോ ബാക്കി? ശ്രദ്ധിക്ക, മാതാവൊത്ത രണ്ട് സഹോദരന്മാർ, പിന്നെ പിതൃവേ. എത്രയാണ് ഇവർക്ക് സ്വത്തിൽ? മൂന്നിലൊന്ന്. ബാക്കി ആർക്കാണ്? അതെ, എന്താണ് മാതാവ് ഒത്ത രണ്ട് സഹോദരി സഹോദരന്മാരുടെ തെളിവ് എന്താണ്? അവർക്ക് മൂന്നിലൊന്നാണ്. അതാണ് പഠിച്ചാൽ അവർ കൂടുതൽ പേരുണ്ടെങ്കിൽ അവർ സ്വത്തിന്റെ മൂന്നിലൊന്നിൽ പങ്കാളികളാകുന്നു, തുല്യാവകാശികളാകുന്നു പറഞ്ഞല്ലോ. അതാണ് ഇതിന് തെളിവ്. പിതൃദിനോ ബാക്കി? എന്താണ് തെളിവ്? ഇനി അവകാശികളായി മാതാവ്, മാതാവൊത്ത സഹോദരൻ, പിതൃവ്യ. മാതാവ്, മാതാവൊത്ത സഹോദരൻ, ഒരു സഹോദരൻ, പിന്നെ പിതൃവ്യ. എത്രയാണ് മാതാവിന് നൽകേണ്ടത്? എത്ര പറയും? സുദുസ് ആറ് ഒന്ന്. എന്താണ് തെളിവ്? നോക്കിക്കോളി, നോക്കി പറഞ്ഞോളി, പ്രശ്നമല്ല. ആ പക്ഷെ ഇവിടെ മാതാവിന് തെളിവാണ് ഉപയോഗിച്ചത്. നിങ്ങൾ പറഞ്ഞത് മാതാവിന് സുദുസാണ്, ആറിലൊന്നാണ്, അതിന് തെളിവാണ് ചോദിച്ചത്. ചോദ്യം മനസ്സിലായി? അതെ, ഇവിടെ ഉത്തരം ഫൈൻ കാണലഹു ഇഖ്വത്തുൻ ഫലി ഉമ്മിഹി അസ്സുദുസ്. അതായത് മരിച്ച ആൾക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ മാതാവിന് എത്രയാണ്? ആറിലൊന്നാണ് കൊടുക്കേണ്ടത്. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണോ? ശരിയാണോ? അല്ല. ഖുർആൻ പറഞ്ഞു ഫൈൻ കാണലഹു ഇഖ്വത്തുൻ, സഹോദരന്മാർ അയാൾക്കുണ്ടെങ്കിൽ, മരിച്ചയാൾക്കുണ്ടെങ്കിൽ. സഹോദരന്മാർ അത് ബഹുജനമാണോ ഏകവചനമാണോ? ബഹുജനമാണ്. സഹോദരന്മാർ കൂടുതൽ പേരുണ്ടെങ്കിലാണ് മാതാവിന് എത്ര കൊടുക്കേണ്ടത്? ആറിലൊന്ന്. ഇവിടെ ഒരു സഹോദരനാണ് ഉള്ളത്, ഒരു സഹോദരൻ. അപ്പോ ഇതിലേക്ക് പോകേണ്ടത്, അപ്പോ അതിന് മുമ്പുള്ള വചനത്തിലേക്ക്, ഫഇല്ലം യകുൽ ലഹു വലദു വവരിഥഹു അബവാഹു ഫലി ഉമ്മിഹി അസ്സുലുസ്. മക്കളില്ലെങ്കിൽ, മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിൽ മാതാവിന് എത്ര കൊടുക്കേണ്ടത്? ശ്രദ്ധിക്കും, മക്കളില്ലെങ്കിൽ മാതാവിന് സ്വത്തിന്റെ മൂന്നിൽ ഒന്നാണ് കൊടുക്കേണ്ടത്, മൂന്നിൽ ഒന്ന്. ഇനി സഹോദരന്മാരുണ്ടെങ്കിലോ, കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ അപ്പോഴാണ് മാതാവിന് ആറിലൊന്ന്. ഇവിടെ കൂടുതൽ സഹോദരന്മാർ ഇല്ല. പിന്നെ ഇവിടെ ചർച്ചയുണ്ട്, അത് ബഹുജനാണോ? അതിനിപ്പോ രണ്ട് സഹോദരന്മാരുണ്ടെങ്കിൽ അത് ബഹുജനാവോ ആവൂലെ? അറബി ദ്വിവചനമുള്ള സംഗതി കൂടി ഉണ്ട്. അപ്പൊ അതിന് ജുംഹൂറിന്റെ അഭിപ്രായം എന്താണ്? രണ്ട് സഹോദരന്മാരാണെങ്കിലും ജമാഅണ്, രണ്ട് സഹോദരന്മാരാണെങ്കിലും അവരുടെ ജമാഅണ് എന്ന് ഇവന് കൃത്യ പണ്ഡിതന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മാതാവിന് കൊടുക്കേണ്ടത് ഇല്ലാതെ വരില്ല. മാതാവിന് ഇവിടെ ഇതിന്റെ ആവശ്യമില്ല, ഇല്ല. മാതാവിന് സ്വത്തിന്റെ മൂന്നിൽ ഒന്ന്. ഇനി മാതാവിന്റെ സഹോദരനോ ആറിലൊന്ന്. എന്താ തെളിവ്? അതാണ് കലാലത്തിന്റെ ആയത്. എന്തിന്റെ ആയത്? കലാലത്തിന്റെ ആയത്. وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس. إن شاء الله أردت الله تعالى من أنهم بينا ذاتي لأنهم شلنا من أنا برتيغم أبيرتكنا شيء قدر لنا باقي ديترا أهل الدركة إي شيء إي مسألة آر لا مول آره يتولي آره يجا ماذا من أتريانا മൂന്നിനെന്ന് പറയുമ്പോ രണ്ട് രണ്ട് കഴിക്കാം. മാതാവിന്റെ സഹോദരനോ ഒന്ന്, ബാക്കി എത്രയാണ്? മൂന്ന്. മൂന്ന് പകുതി അവകാശവും പിതൃവിൻ കൊണ്ടുപോയി. ഇനി അവസാനത്തെ വിഷയങ്ങൾ നോക്കാം. ഭാര്യ മകൻ എളുപ്പമാണ്. ഭാര്യ മകൻ, ഭാര്യക്ക് എത്രയാണ് പറഞ്ഞോളി? സൈസ് എട്ടിലൊന്ന് അല്ലേ? എട്ടിലൊന്ന്, ശരിയാണ്. എന്താ കാരണം? മകനുണ്ട് അല്ലേ? മക്കളുണ്ടെങ്കിൽ ഭാര്യമാർക്ക് എത്രയാണ്? ഭാര്യമാർക്ക് എട്ടിലൊന്നാണ്. ശരി, ഭാര്യക്ക് എത്ര കൊടുക്കേണ്ടത്? എട്ടിൽ ഒന്ന്. അപ്പോ ഈ സ്വത്ത് എത്ര ആക്കിയിരിക്കാം? എട്ടോ ആരായിരിക്കാം. എട്ടുണ്ടെങ്കിൽ എട്ടോ ആര്. ഭാര്യക്ക് എത്രയാണ്? ഒന്ന്. ബാക്കി ഏഴ് ഓഹരി മാർക്കാ പോവുക മകൻ. ഇപ്പം അവിടെ ഇപ്പൊ പിതൃവിനുണ്ട് വിചാരിക്കാം, മൂന്നാമത്തെ ആള്. പിതൃവിന് കൊടുക്കാൻ പറ്റും? ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിതൃവിന് കൊടുക്കാൻ പറ്റില്ല. ശരി, ഇനി മാതാവത്ത് സഹോദരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഹോദരനോ ഉണ്ടെങ്കിൽ അവർക്കും കിട്ടൂല. കാരണം തന്നെ സഹോദരന്മാർക്ക് അവകാശം ഉണ്ടാകണമെങ്കിൽ ആര് പാടില്ല? പിതാവ് പാടില്ല, മകനും പാടില്ല. പിതാവും പാടില്ല, മകനും പാടില്ല. അതിനെ ഉസൂല് ഫുറൂഅന്ന് പറയാം. മകന് ഏഴ്. അവസാനത്തെ ഉദാഹരണം, ഭാര്യ മകൾ പിതാവ്. ഇവിടെ പിതാവ് നയിക്കുന്നുണ്ട്, അത് പിതാവാക്ക. ഭാര്യ മകൾ പിതാവ്, ഭാര്യയ്ക്ക് എത്ര കൊടുക്കേണ്ടത്? ഭാര്യയ്ക്ക് എത്ര കൊടുക്കേണ്ടത്? എട്ടിലൊന്ന്. എന്താ കാരണം? മകളുണ്ട്. ഭാര്യമാർക്ക് എട്ടിലൊന്നാണ്. ഒരു മകളുണ്ടായ മതി, ഒരു മകനോ മകളോ സന്താനത്തിൽ ആരുമുണ്ടെങ്കിലും അവിടെ ഭാര്യയ്ക്ക് എട്ടിലൊന്ന് കൊടുക്കേണ്ടത്. ശരി, മകൾക്ക് എത്രയാണ്? പകുതി അവകാശം. പലരും എന്തില്ല, അങ്ങനെ പഠിച്ച് ശരിയായി വരുന്നുണ്ട് അല്ലേ? മകൾക്ക് പകുതി. എന്താ കാരണം? ഖുർആനിൽ ആയത്താണ് തെളിവ്, വഇൻ കാനത് വാഹിദത്തൻ ഫലഹ നിസ്ഫ്. ഒറ്റ മകളാണെങ്കിൽ, ഏക മകളാണെങ്കിൽ അവൾക്ക് പകുതി അവകാശമാണുള്ളത്. പിതാവിനോ ബാക്കി. പുതിയ എട്ട് ഓഹരത്തിരിക്കുക അല്ലേ? ഭാര്യയ്ക്ക് എത്രയാണ്? എട്ടിലൊന്നിൽ ഒന്നാണ്. എട്ടിന്റെ എട്ടിലൊന്നിൽ ഒന്ന്. മകൾക്ക് എത്രയാണ്? നാല്. ബാക്കി എത്രയാണ്? മൂന്ന്. അത് പിതാവിനാണ് ഉള്ളത്. അൽഹംദുലില്ല. അപ്പോ ഇത്രയും ഈ പത്ത് ഉദാഹരണങ്ങൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് പൂരിപ്പിക്കാനും പൂർത്തീകരിക്കാനും സാധിച്ചു. ഇതെല്ലാം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സ്വത്ത് ബാധിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇനിയും അവന്റെ ദീനിപരമായ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.